2022 ജനുവരി 30 ഞായർ വാരാന്ത്യ കൗമുദിയുടെ 4 പേജിൽ നിന്ന് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നു. ഹൃദയത്തിലൂടെയുള്ള ഹൃദയം നിറഞ്ഞ യാത്രയെക്കുറിച്ച് സംവിധായകൻ വിനീത് ശ്രീനിവാസൻ മനസ്സ് തുറക്കുന്നു. അഭിമുഖം തയ്യാറാക്കിയത് സുമേഷ് മധു, വായിക്കുന്നത് രമ്യ. ഹൃദയങ്ങളെ സ്വന്തമാക്കിക്കൊണ്ട് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത ഹൃദയം എന്ന ചലച്ചിത്രം ആസ്വാദകർ ഏറ്റെടുത്തിരിക്കുകയാണ്. മലയാള സിനിമയിലെ പ്രഗത്ഭരുടെ 2 തലമുറയുടെ കൂടിച്ചേരൽ കൂടിയാണിത്. വളരെ മനോഹരമായ അവതരണത്തിലൂടെ കയ്യടി നേടുകയാണ് വിനീത്. സിനിമയ്ക്ക് പിന്നിലുള്ള രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു വിനീത്. വിനീതിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആരാണ് പ്രണവ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അടുത്തറിയും തോറും കൂടുതൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമുള്ള ആളാണ് പ്രണവ് മോഹൻലാൽ. കഥ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിൽ പ്രണവ് ഇല്ലായിരുന്നു. പക്ഷേ എഴുതുന്നതിന് മുമ്പേ എനിക്ക് ആ കഥാപാത്രമായി പ്രണവിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. തട്ടത്തിൻ മറിയത്തി എഴുതുന്ന സമയത്ത് സ്ലം ഡോഗ് മില്യണയറിലെ ദേവ് പട്ടേൽ പോലെ മുഖമുള്ള ഒരാൾ വേണം എന്നായിരുന്നു മനസ്സിൽ. അങ്ങനെയാണ് നിവിൻ അതിലേക്ക് വന്നത്. ഹൃദയത്തിൽ അപ്പുവിനെ ആലോചിച്ചു തുടങ്ങിയത് മുതൽ ഓരോ സീനും എഴുതുമ്പോൾ എനിക്കവനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അവൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക എന്നതുകൂടി മനസ്സിലുണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ എനിക്ക് ചില സംശയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ അവൻ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ റൂട്ടിലേക്ക് കൊണ്ടുപോയി മനോഹരമായി ചെയ്തു. പ്രണവിന്റെ തിരിച്ചു വരവായി ഹൃദയം അല്ലേ? അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ചില ഷോട്ട് കഴിയുമ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ പിള്ളേരും ക്യാമറാമാനും ഒക്കെ അടുത്തു വന്നിട്ട് വളരെ ആശ്ചര്യത്തിൽ ചേട്ടാ അപ്പു അത്രമാത്രം പറയും. അവരുടെ വാക്കുകളിലുണ്ട് അവൻ ചെയ്യുന്നതിന്റെ റേഞ്ച്. ചിലപ്പോഴൊക്കെ ഷോട്ട് എടുക്കുമ്പോൾ ക്യാമറാമാൻ എന്നെ തോണ്ടും. കാരണം അപ്പുവിന്റെ ചില നോട്ടവും നടത്തവും ഒക്കെ ഞങ്ങൾക്ക് ലാലേട്ടനായിട്ടാണ് തോന്നുന്നത്. ആ ചെരിഞ്ഞുള്ള നോട്ടമൊക്കെ ചിലപ്പോഴൊക്കെ അതേപോലെ സ്ക്രീനിൽ വന്നിട്ടുണ്ട്. ഒന്നും മാറ്റി ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മൾക്ക് ഇഷ്ടമില്ലേ ലാലേട്ടന്റെ ആ ചെരിഞ്ഞുള്ള നടത്തവും നോട്ടവും ഒക്കെ? പ്രണവ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത് എങ്ങനെയാണ്? വിനീത് ശ്രീനിവാസിന്റെ സിനിമ എന്ന് കേട്ടപ്പോൾ ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞതാണോ? കഥ ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ നേരെ പോയി സ്ക്രിപ്റ്റ് വായിക്കുകയായിരുന്നു 2019. ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഹാഫ് മുഴുവൻ വായിച്ചു. അടുത്ത ദിവസം പോയി സെക്കൻഡ് ഹാഫും വായിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോൾ അപ്പു ചോദിച്ചു, ഒരു ദിവസം എനിക്ക് സമയം തരുമോ? 1-2 ദിവസത്തിന് ശേഷം എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്റെ ഭാഗത്തു നിന്നും ഓക്കെയാണ്, പക്ഷെ വിനീതിന് എന്നേക്കാൾ നല്ല നടന്മാർ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്തോളൂ ട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ മറ്റൊരു ഓപ്ഷൻ ചിന്തിച്ചിട്ടില്ല, ഞാൻ വേറെ ഓപ്ഷൻസ് ആലോചിക്കുന്നുണ്ടെങ്കിൽ തടസ്സമാകില്ല എന്നൊക്കെ ആലോചിക്കുന്ന ആളാണ് അപ്പു. വളരെ സിമ്പിൾ വ്യക്തിയാണ്. താരജാടകൾ ഒന്നും ഇല്ലാതെ കറങ്ങി നടക്കുന്ന സിമ്പിളായ അപ്പുവിനെ കുറിച്ച് ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഒരു താരത്തിന്റെ പരിവേഷം ഇല്ലാതെയാണ് അവൻ ലൊക്കേഷനിൽ പെരുമാറുന്നത്. ചുറ്റുമുള്ള പിള്ളേരുടെ കൂടെ കൂടിയാൽ അവൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും കൂട്ടത്തിൽ അവൻ ഉണ്ടാകും. ചായ കുടിക്കാൻ എല്ലാവരും പോയാൽ അവനും കാണും ആ പിള്ളേരുടെ കൂടെ. അവൻ ഒരു സെലിബ്രിറ്റിയുടെ മകൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഫീലുള്ള ആളെയല്ല. ഭയങ്കര രസമുള്ള ആളാണ് അപ്പു. സിനിമയിലെ 2 തലമുറയാണ് നിങ്ങൾ എല്ലാവരും. വിനീത്, കല്യാണി, പ്രണവ്, പൃഥ്വിരാജ് എല്ലാവരും ഒരുമിച്ച് എങ്ങനെയാണ് വന്നത്? രാജുവിന്റെ വോയിസ് വളരെ ആറ്റിറ്റ്യൂഡുള്ള വോയിസ് ആണ്. അങ്ങനെ ഒരു ശബ്ദം ആ പാട്ടിന് വന്നാൽ നന്നാകും എന്നെനിക്ക് തോന്നി. പാടാൻ അറിയുന്ന ആരെ കൊണ്ട് വേണമെങ്കിലും പാടിക്കാം, പക്ഷെ പാട്ടിനെ പുഷ് ചെയ്യുന്ന പോലൊരു ശബ്ദം വന്നാൽ നന്നാകും എന്ന് തോന്നിയത് കൊണ്ടാണ് രാജു ഇതിലേക്ക് വന്നത്. 2019 ഒരു തെലുങ്ക് സിനിമയിലെ ഡാൻസ് കണ്ടപ്പോൾ കല്യാണി വളരെ വൈബ്രന്റ് ആയി തോന്നിയിരുന്നു. മലയാളത്തിൽ അവൾ അതുവരെ സിനിമ ചെയ്തിരുന്നില്ല. അങ്ങനെ ഒരു നായിക ഇവിടെ നന്നാകും എന്ന് തോന്നി. ഇതെല്ലാം ഒത്തു വന്നതാണ്. നമ്മുടെ ഹൃദയം സമ്മിശ്ര വികാരങ്ങളുടെ ഒരു കളക്ഷനാണ്. ഹൃദയവും അങ്ങനെയാണല്ലേ. ഈ ഇന്റർവ്യൂ നേരത്തെ നടന്നിരുന്നെങ്കിൽ എനിക്ക് ഈ ഡയലോഗ് ബാക്കിയുള്ളിടത്തൊക്കെ പറയാമായിരുന്നു. സമ്മിശ്ര വികാരങ്ങളുടെ ഒരു കളക്ഷൻ ആയിരിക്കും ഹൃദയം എന്ന് പറഞ്ഞു തന്നതിന് നന്ദി. ഹൃദയത്തിന്റെ ആദ്യ ടീസർ വന്നപ്പോൾ നമ്മൾ പുറത്തുവിട്ടത് ഒരു ചെറിയ പ്രണയ സിനിമ പോലെയാണ്. മെല്ലെ മെല്ലെയാണ് അതിനപ്പുറമുള്ള ലോകം പ്രേക്ഷകർ കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമ്മുടെ ലൈഫ് എങ്ങനെയാണോ അതുപോലെ സിനിമ പോകണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇയാളുടെ ലൈഫിൽ ഓരോ സ്റ്റേജിലും കടന്നു വരുന്ന വ്യക്തികൾ അവർക്ക് വ്യക്തമായ റോൾ ഉണ്ടാക്കും. വീണ്ടും ഇയാൾ മുന്നോട്ട് പോകും. ഒരു ലൈഫ് ജേണിയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്റെ സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങുമ്പോൾ ചിരിച്ച മുഖത്തോടെ ഒരു നിറവോടെ ഇറങ്ങണം എന്നാണ് ഞാൻ ആഗ്രഹിക്കാറുള്ളത്. 2 ലോക്ക്ഡൗൺ കടന്നു വന്ന സിനിമയാണ് ഹൃദയം. ആ ഒരു സമയത്ത് സിനിമ മാറിയോ? സിനിമയുടെ 2 പകുതിയിൽ ഞാൻ ഡയലോഗുകൾ ചിലത് മാറ്റി എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. കൂടുതലും വന്ന മാറ്റങ്ങൾ അതാണ്. ഫിലിം മേക്കിങ്ങിൽ കുറേ കാര്യങ്ങൾ എനിക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടി. ആദ്യ പകുതി മുഴുവൻ എഡിറ്റ് ചെയ്തു കണ്ടിരുന്നു. ഏകദേശം 90% ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനുള്ള സമയം കിട്ടിയിരുന്നു. ലോക്ക്ഡൌൺ കൊണ്ടുള്ള ഗുണം ഉണ്ടായത് കഥാപാത്രങ്ങളുടെ എല്ലാവരുടെയും ലുക്ക് മാറിയിരുന്നു. സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടുന്ന ഒരു സീനിൽ എല്ലാവർക്കും വന്നത് വളരെ ചേഞ്ച് ആയിരുന്നു.